പാഠം 15. സമർപ്പിത ജീവിതം. ഒരിക്കൽ ഒരു ധനികനായ യുവാവ് ഈശോയെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോ പറഞ്ഞു, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. സന്തോഷത്തോടെ യുവാവ് പ്രതികരിച്ചു, ഞാനവയെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട്. ഈശോ അവനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:18. പരിപൂർണതയ്ക്കായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ സഭയുടെ ആരംഭകാലം മുതലുണ്ടായിരുന്നു. അവർ ലോകസുഖങ്ങൾ പരിത്യജിച്ച് താമസ ജീവിതത്തിലൂടെ ഈശോയെ അടുത്തനുകരിച്ചിരുന്നു. സന്യാസവും രക്തസാക്ഷിത്വവും. മതമർദ്ദകരായിരുന്ന രാജാക്കന്മാരുടെ കാലത്ത് വിശ്വാസം സംരക്ഷിക്കുവാൻ അനേകായിരങ്ങൾക്ക് ജീവൻ വെടിയേണ്ടി വന്നു. ക്രൂരമായ മർദ്ദനങ്ങൾക്കിടയിലും ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് മരണമടഞ്ഞ അവരെ സഭ വിശുദ്ധരായി വണങ്ങുന്നു. നിത്യസൗഭാഗ്യം നേടാനുള്ള എളുപ്പമാർഗമായി കണ്ട് വളരെ ആവേശത്തോടെയാണ് വിശ്വാസികൾ രക്തസാക്ഷിത്വം വരിച്ചിരുന്നത്. എന്നാൽ മതമർദ്ദനകാലം അവസാനിച്ചപ്പോൾ പരിപൂർണത നേടാനുള്ള മാർഗമായി വിശ്വാസികൾ സന്യാസ ജീവിതത്തെ കണ്ടു. വനാന്തരങ്ങളിലും മരുഭൂമികളിലും വസിച്ച് തികഞ്ഞ ഏകാന്തതയിൽ ദൈവത്തെ ധ്യാനിച്ച് ജീവിച്ച സന്യാസി വര്യന്മാർ ധാരാളം ഉണ്ടായിരുന്നു. ഈശോയെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പിഞ്ചെല്ലാനും അവിടുത്തെ അടുത്തനുകരിക്കുവാനുമാണ് സന്യാസം ആരംഭിച്ചത്. ഈശോയുമായുള്ള വൈയക്തിക ബന്ധത്തിൽ സന്യാസികൾ ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സഫലതയും കണ്ടെത്തുന്നു. സന്യാസം ദേവരാജ്യത്തിൻ്റെ അടയാളം. സന്യാസ ജീവിതം ദേവരാജ്യത്തിൻ്റെ മഹത്തായ ഒരടയാളമായി നിലകൊള്ളുന്നുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ദൈവവിളിയുടെ കടമകൾ ധീരതയോടെ നിർവഹിക്കുവാൻ തിരുസഭാംഗങ്ങളെയെല്ലാം ശക്തിയായി പ്രേരിപ്പിക്കാൻ കഴിവും കടമയുമുള്ള ഒരു ദൃശ്യചിഹ്നമായി അത് സഭയിൽ നിലകൊള്ളുന്നു. നശ്വരങ്ങളായ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് അനശ്വരമായ സ്വർഗ സൗഭാഗ്യം ലക്ഷ്യം വെച്ച് നീങ്ങാൻ സന്യാസം സഭാംഗങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. ഭൗതികമായ സകലതിനും അതീതമാണ് ദേവരാജ്യമെന്നും അത് എത്രയധികം പ്രാധാന്യമുള്ളതാണെന്നും സന്യാസ ജീവിതം സുവ്യക്തമാക്കുന്നു. തിരുസഭ 44. സന്യാസം ഈശോയെ അടുത്തനുകരിക്കൽ. സുവിശേഷ ജീവിതത്തിലെ ഈശോയെ അടുത്തനുകരിക്കുക എന്നതാണ് സന്യാസത്തിലെ പ്രധാന ലക്ഷ്യം. ഏകാന്തതയിൽ പ്രാർത്ഥിച്ചും രോഗികളെയും സുഖപ്പെടുത്തിയും ദുഃഖിതരെ ആശ്വസിപ്പിച്ചും പാപികളെ സന്മാർഗത്തിലേക്ക് ആനയിച്ചും ശിശുക്കളെ അനുഗ്രഹിച്ചും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടും കടന്നുപോയ ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സന്യാസി പ്രത്യേകമാംവിധം കടപ്പെട്ടിരിക്കുന്നു. തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം എപ്പോഴും നിറവേറ്റിയ ഈശോയെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വ്യക്തമായി വെളിപ്പെടുത്തുവാൻ സന്യാസ ജീവിതം വഴി തിരുസഭയ്ക്ക് സാധിക്കുന്നു. സന്യാസവും സുവിശേഷ ഉപദേശങ്ങളും. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ ഉപദേശങ്ങളാണ് സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇവയെ വ്രതമായി സ്വീകരിച്ച് വിശ്വസ്തയോടെ പാലിച്ച് മിശിഹയുടെ സാക്ഷികളായി സന്യാസികൾ മാറുന്നു. വ്രതബദ്ധമായ സമൂഹ ജീവിതത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരുവാൻ അവർ ശ്രമിക്കുന്നു. മിശിഹായെ അനുകരിക്കുന്നതിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളിൽ നിന്നും വിമുക്തി പ്രാപിക്കാൻ സന്യാസവ്രതങ്ങൾ ഒരുവനെ പ്രാപ്തനാക്കുന്നു. ഉപേക്ഷയും പ്രതിഫലവും. ഈശോ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവന് അത് നഷ്ടപ്പെടും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:24-25. ഈശോയുടെ ഈ ആഹ്വാനമനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്നവരാണ് സമർപ്പിതർ. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ടാണ് സന്യസ്തർ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നത്. ഈശോയാണ് അനുസരണത്തിൻ്റെ ഏറ്റവും മഹനീയമായ മാതൃക. കുരിശുമരണത്തോളം അനുസരണമുള്ളവനായിരുന്ന ഈശോയെപ്പോലെ സമർപ്പിതരും ദൈവഹിതം നിറവേറ്റുവാൻ സ്വന്തം ഹിതത്തെ ത്യജിക്കുന്നു. ദൈവമാണ് മനുഷ്യൻ്റെ യഥാർത്ഥമായ നിക്ഷേപമെന്ന് ദാരിദ്ര്യം പ്രഘോഷിക്കുന്നു. സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തീർന്ന ഈശോയുടെ മാതൃകയനുസരിച്ച് സന്യസ്തർ ദാരിദ്ര്യവ്രതം സ്വീകരിക്കുന്നു. 2 കൊരിന്ത്യോസ് 8:9. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാനും ബ്രഹ്മചര്യവ്രതം സമർപ്പിതരെ സഹായിക്കുന്നു. 1 കൊരിന്ത്യോസ് 7:32-34 വാക്യങ്ങൾ. സന്യാസം സഭയിലും സഭയ്ക്കു വേണ്ടിയും. തിരുസഭയിലാണ് ക്രൈസ്തവ സന്യാസത്തിൻ്റെ സ്ഥാനം. തിരുസഭയുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഓരോ സന്യാസ സമൂഹത്തിനും അതാതിൻ്റെ സ്വഭാവവും പ്രവർത്തനവും ഉണ്ടാകേണ്ടത്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സന്യാസികൾ പ്രതിഷ്ഠരായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് മിശിഹായ്ക്കും സഭയ്ക്കും വേണ്ടി അവർ ജീവിതം സമർപ്പിക്കുന്നു. എല്ലാ സന്യാസ സമൂഹങ്ങളും തിരുസഭയുടെ ജീവിതത്തിൽ പങ്കുചേരണം. വേദപുസ്തകം, ആരാധനാക്രമം, ദൈവശാസ്ത്രം, അജപാലന ധർമ്മം, പുനരൈക്യം, വേദപ്രചാരണം, സാമൂഹ്യ പ്രവർത്തനം എന്നിങ്ങനെ പല തുറകളിലുള്ള തിരുസഭയുടെ വിവിധങ്ങളായ ഉദ്യമങ്ങളെയും ആസൂത്രണങ്ങളെയും ഓരോ സമൂഹം അതാതിൻ്റെ ചൈതന്യത്തിന് അനുരൂപമായി സ്വന്തമാക്കുകയും കഴിവിൻ്റെ പരമാവധി അവ വളർത്തുകയും വേണം. സന്യാസം സഭയിലും ലോകത്തിലും ദൈവവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ധ്യാനയോഗികളായ സന്യാസികൾ നേടിയ ആത്മീയ ജ്ഞാനം തിരുസഭയ്ക്ക് എന്നും മുതൽക്കൂട്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥ വിവർത്തനം, ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ രചന എന്നിവയിലൂടെ തിരുസഭയുടെ ആധ്യാത്മിക സമ്പത്ത് വളർത്തിയവരാണ് ആദിമ സന്യാസികൾ. ഇന്ന് സഭയിൽ പ്രാർത്ഥന വഴിയും വ്രതബദ്ധ ജീവിതത്തിലൂടെയും വിവിധ ശുശ്രൂഷകളിലൂടെയും സന്യസ്തർ സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്നു. സമർപ്പിത ജീവിതം സഭയുടെ ഹൃദയത്തിൽ തന്നെയുള്ള ഒന്നായിട്ടാണ് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ വിശേഷിപ്പിക്കുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്ക് നൽകുന്ന ദാനമാണ് സന്യാസം. വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരും വികലാംഗരുമായവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ തുടങ്ങിയവയിലൂടെയെല്ലാം സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യങ്ങളിൽ സന്യാസ സമൂഹങ്ങൾ പങ്കുപറ്റുന്നു. ഒട്ടേറെ ആളുകൾ അവയിലൂടെ ശാന്തിയും സന്തോഷവും ദൈവസ്നേഹവും അനുഭവിക്കുന്നു. ദൈവവിളി ഒരു ദൈവദാനം. ദൈവം മനുഷ്യർക്ക് നൽകുന്ന ദാനമാണ് ദൈവവിളി. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണത്. ജെറമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ജെറമിയ 1:4. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 15:16. വ്രതബദ്ധമായ ജീവിതത്തിലൂടെ ഈശോയുടെ സ്വന്തമാകാൻ ദൈവം ഇന്നും യുവജനങ്ങളെ വിളിക്കുന്നു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നു പറഞ്ഞ് ആദ്യ ശിഷ്യന്മാരെ വിളിച്ച ഈശോ അതേ ആഹ്വാനം ഇന്നും മുഴക്കുന്നു. അതിനാൽ ദൈവം വിളിക്കുന്നുണ്ടോ എന്നറിയുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സമ്പൂർണമായ ജീവിത സമർപ്പണത്തിലൂടെ ഈശോയുടെ സ്വന്തമായി തീർന്ന് ദൈവജനത്തിൻ്റെ സേവനമർപ്പിക്കുവാനുള്ള ദൈവവിളിക്ക് ഔദാര്യപൂർവ്വം പ്രത്യുത്തരം നൽകുവാൻ യുവതീ യുവാക്കൾക്ക് കടമയുണ്ട്. ഇതിനുള്ള കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം.